நூபுரமிட்டொரு திரகள் கடலின் கோபுர நடையில் வந்தல்லோ காலில் தொட்டு விழிக்குகையார் ஜலகேளிக்காய் நின்னே எப்போழன்னறியில்ல என்னானன்னறியில்ல.
സുപ്രഭാതം. ഇന്ന് ഡിസംബർ 3. വെർജീനിയ വൂൾഫ് പോലെ ഇങ്ങേരുടെ എഴുത്ത് സ്റ്റൈലിനെ ലിറ്റററി ഇംപ്രഷനിസ്റ്റ് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അതായത് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കായാലും പ്രാധാന്യം തൻ്റെ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മനോവിചാരങ്ങളാണ് എന്ന് വിശ്വസിച്ച് കഥ എഴുതുന്ന കൂട്ടർ. 20 വയസ്സിൽ ഇംഗ്ലീഷ് ഭാഷ വശത്താക്കിയ ഇന്ന് ജനിച്ച നമ്മുടെ എഴുത്തുകാരൻ്റെ ജീവിതയാത്ര ആരംഭം മുതൽ തുടങ്ങാം. പോളണ്ട്. എഴുതൽ, തർജ്ജമ, വിപ്ലവം ഒക്കെ ചെയ്തിരുന്ന അപ്പോള കെറിനോസ്കിയുടെ ഏക മകനായിരുന്നു ജോസഫ്. അമ്മ ആദ്യം മരിച്ചു, താമസിയാതെ അപ്പനും. ക്ഷയരോഗം. അമ്മാച്ചൻ കുറേ നാൾ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. പക്ഷേ പഠിക്കാൻ താല്പര്യം കാണിക്കാത്ത കാരണം മഴ്സേസിലേക്ക് പാക്ക് ചെയ്തയച്ചു. ജോസഫ് കൂടെ കൂടെ ആഗ്രഹം പ്രകടിപ്പിച്ച പണിക്ക് സെയിലർ. വിക്ടർ ഹ്യൂഗോയുടെ ടോയ്ലേഴ്സ് ഓഫ് ദ സീ എന്നുള്ള പുസ്തകം ചെറുപ്പത്തിൽ വായിച്ചപ്പോൾ ഉണ്ടായ കടലിനോടുള്ള ഭ്രമം താമസിയാതെ സാക്ഷാൽ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആദ്യം ഫ്രഞ്ച് കപ്പലിൽ, പിന്നീട് ഇംഗ്ലീഷ് ഭാഷ കുറച്ചൊക്കെ വശത്താക്കി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് കപ്പലിൽ സ്റ്റുവേർഡ്, അപ്രന്റിസ്, തേർഡ്, പിന്നെ സെക്കൻഡ്, പിന്നെ ഫസ്റ്റ് മേറ്റ് എന്നിങ്ങനെ പ്രൊമോഷൻ കിട്ടി ഫൈനലി കപ്പലിൻ്റെ കപ്പിത്താനായി. സിഡ്നി ടു മൊറീഷ്യസ്, ആ റൂട്ടിൽ ക്യാപ്റ്റനായി വേലയെടുക്കുന്നു ഒറ്റേഗോ എന്ന കപ്പലിൽ. ബോംബെയിൽ ബ്രേക്കുള്ളപ്പോൾ തൻ്റെ പോളിഷ് കൂട്ടുകാരന് ഇംഗ്ലണ്ടിലേക്ക് അയച്ച കത്താണ് ജോസഫ് കോൺറാഡിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള രചന, അറ്റ്ലീസ്റ്റ് ചരിത്രകാരന്മാരുടെ പക്കത്തുള്ളത് ഇന്ന്. അപ്പനെ പോലെ പോളണ്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പയറ്റാൻ ശ്രമിക്കുന്നത് പാഴ് വേലയാണെന്ന് തോന്നി ഇംഗ്ലണ്ടിലേക്ക് കോൺറാഡ് കുടികയറിയെങ്കിലും തൻ്റെ എഴുതലിലൂടെ സ്വാതന്ത്ര്യസമരം നടത്തിയിട്ടുണ്ട് എന്നാണ് വിദഗ്ധ അഭിപ്രായം. പോളിഷ്, ഫ്രഞ്ച്, ജർമ്മൻ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിട്ടും ഇംഗ്ലീഷിലാണ് എഴുതാൻ തീരുമാനിച്ചത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഫോറിൻ ആക്സൻ്റ് ഉണ്ടായിട്ടും നിരൂപകരുടെ അഭിപ്രായത്തിൽ കോൺറാഡിൻ്റെ കഥകളൊക്കെ ഗദ്യ കവിത പോലെ മനോഹരമായിരുന്നു എന്നാണ്. ജോസഫ് കോൺറാഡ് പല ചെറുകഥകളും നോവലുകളും എഴുതിയിട്ടുണ്ടെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ച് മാത്രം നമുക്കിവിടെ പറയാം. ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. എംറ്റിയോട് ഇത് തർജ്ജമ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞേനെ. എന്നാൽ ഫ്രാൻസിസ് കൊപ്പോളിയോട് തർജ്ജമ ചെയ്യാൻ പറഞ്ഞാൽ എപ്പോക്കാലിപ്സി നൗ എന്ന് കിട്ടും. 1890 കോംഗോ ഫ്രീ സ്റ്റേറ്റിൽ ഒരു ബെൽജിയൻ കമ്പനിക്ക് വേണ്ടി പണി ചെയ്യുന്ന കാലത്ത് കാട്ടിൽ കണ്ട ജീവിതത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ കഥയെ കൊപ്പോള ലൊക്കേഷൻ മാറ്റി വിയറ്റ്നാമാക്കി അവിടുത്തെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമ പിടിച്ചു. കേണൽ കൂട്സ് ഏറെക്കുറെ ഒരു കാട്ടിലെ ഡെസ്പോട്ടായിട്ടാണ് മാർലൺ ബ്രാൻഡോ ഈ റോൾ കൈകാര്യം ചെയ്യുന്നത്. ടൈഫോയ്ഡ്, മലേറിയ, ഹാർട്ട് അറ്റാക്ക്, മരണം എന്നിങ്ങനെ ഒരു സെറ്റിൽ വരാവുന്ന എല്ലാ കോടാലികളും ബഡ്ജറ്റ് ഓവർറണ്ണും ടൈം ഡിലേയും എല്ലാം കഴിഞ്ഞ് വന്നിട്ടും സാധനം ഇറങ്ങിയപ്പോൾ ലാഭമുണ്ടാക്കി 2 ഓസ്കർ അവാർഡുകൾ നേടി. ചെറുപ്പം മുതലേ ശാരീരികവും മാനസികവുമായി പല തരം അസുഖക്കാരനായിരുന്ന കോൺറാഡിന് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, ഡെന്റിസ്ട്രി. പല്ലുകളുടെ കാര്യം ഒട്ടും ശ്രദ്ധിക്കാഞ്ഞത് കാരണം അവ ഒട്ടുമുക്കാലും പോയി. അതിന് കോൺട്രാഡ് തന്നെ പറയുന്ന ഒരു കണക്കുണ്ട്, ഓരോ കഥയ്ക്കും ഒരു പല്ല് വെച്ച് നഷ്ടപ്പെട്ടു എന്ന്. രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു. ജനാധിപത്യത്തെ ഏറെ സംശയത്തോടെ വീക്ഷിച്ചു, കാരണം പൊതുജനം കഴുതയാണ്. അതിനാൽ ചാർലറ്റൻസ്, ഡെമോഗോഗ്സ് ഇവരൊക്കെ വന്നാൽ മനുഷ്യരെ അവർക്ക് അധികാരം കൊടുക്കും, എന്നിട്ട് വേലയിലിരുന്ന് പാമ്പിനെ എടുത്ത് കൗപീനത്തിലിട്ട പോലെ കിടന്ന് പൊളയും, സഫർ ചെയ്യും എന്നായിരുന്നു അഭിപ്രായം. അത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഡീജോവു പോലെ തോന്നിയല്ലോ. എന്തിനാണാവോ എല്ലാം മനസ്സിലാക്കുന്ന ആലോകർക്ക് പതിവ് പോലെ പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ബന്ധപരിപാലനത്തിൻ്റെ കാര്യത്തിൽ മാത്രം കോൺറാഡിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുമരകംകാരൻ.